2022 ഒക്ടോബർ 9 ഞായറാഴ്ച വാരാന്ത്യ കൗമുദിയുടെ 4 പേജിൽ നിന്നും. തമ്പിലുണ്ട് ഇപ്പോഴും നെടുമുടി. തമ്പിലെ പ്രിയപ്പെട്ടവൻ കൂടൊഴിഞ്ഞിട്ട് ഒക്ടോബർ 11 ഒരാണ്ട് തികയുമ്പോൾ ജീവിതപാതി സുശീലയുടെ ഓർമ്മക്കുറിപ്പ്. വായിക്കുന്നത് BS രാജേഷ്. വേണുചേട്ടൻ എന്ന് ഒരിക്കൽ പോലും വിളിച്ചില്ല, ശശിചേട്ടൻ എന്ന് വിളിച്ചു. വീട്ടിലെ വിളിപ്പേരാണ് ശശി, നാട്ടുകാരും ശശി എന്ന് വിളിച്ചു. നെടുമുടിയിലെ ഓരോ നാട്ടുകാരനെയും എന്നും പേരെടുത്ത് വിളിച്ച ശശിചേട്ടനെ ഞാൻ 5 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമേ കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും കുട്ടനാട്ടുകാർ, അടുത്ത ബന്ധുക്കളും. കാവാലത്തിന്റെ പാട്ടും കുട്ടനാടിന്റെ തുഴതാളവും നാട്ടിൻപുറത്തിന്റെ നറുമെല്ലും നിറഞ്ഞ ശശിചേട്ടൻ പ്രേക്ഷകർക്ക് നെടുമുടി വേണുവും പുതുതലമുറയ്ക്ക് വേണുചേട്ടനുമായി. വീടിന്റെ തൂണിലും അടുക്കളയിലെ പാത്രങ്ങളിലും താളം പിടിക്കുന്ന ശശിചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അധിക സമയവും റേഡിയോയിൽ പാട്ട് കേൾക്കുകയും ആ പാട്ട് പാടിക്കൊണ്ട് നടക്കുകയും ചെയ്യും. കുറച്ചു സമയം മാത്രം പഠിക്കുന്നതാണ് സ്വഭാവം. ഞാനാണെങ്കിൽ പഠിക്കാൻ കൂടുതൽ താല്പര്യമുള്ള ആളും. ആലപ്പുഴ SD കോളേജിലെ പഠനശേഷമുള്ള ശശിചേട്ടന്റെ കാലം എനിക്ക് അത്ര പരിചയമില്ല. കുട്ടിക്കാലത്ത് കുടുംബക്ഷേത്രത്തിലേക്ക് കൈപിടിച്ച് എന്നെയും കൂട്ടി കൊണ്ടുപോയതാണ് ഓർമ്മയിൽ തെളിയുന്ന ആദ്യ ചിത്രം. നാളെ ശശിചേട്ടനൊപ്പം ഒന്നിച്ച് ജീവിക്കുമെന്ന് മനസ്സിൽ പോലും അന്ന് കരുതിയില്ല. എനിക്ക് ടൈഫോയിഡ് പിടിപെട്ട സമയത്ത് വീട്ടിൽ വന്നു. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന് അമ്മ പരാതി പറഞ്ഞു. ഒരു പാത്രത്തിൽ കഞ്ഞി കോരിത്തരുന്നതിനിടെ ഇഷ്ടമാണെന്നും വിവാഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അച്ഛനോട് അനുവാദം ചോദിക്കാമെന്നും ശശിചേട്ടൻ പറഞ്ഞു. അവിടെ നിന്നായിരുന്നു 40 വർഷം നീണ്ട ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കം. കോവിഡ് കാലത്തെ ഒന്നിക്കൽ, സിനിമയിലെ തിരക്ക് കാരണം എനിക്കും മക്കൾക്കുമൊപ്പം ജീവിതത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം ചെലവഴിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ കോവിഡ് കാലത്തിന്റെ 2-3 വർഷം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു. കോവിഡ് രോഗികളുടെ എണ്ണം, മരണനിരക്ക്, പ്രിയപ്പെട്ടവരുടെ വേർപാട് എല്ലാം വിഷമിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മൗനത്തിലൂടെ എനിക്കത് കാണാമായിരുന്നു. സിനിമയുടെ ചിത്രീകരണം നിലച്ചതോടെ ഉത്സാഹവും ഊർജവും പോയി. വായനയോട് താല്പര്യമില്ലാതെ വന്നു. എഴുതാൻ പ്രേരിപ്പിച്ചാൽ മാനസികമായി തയ്യാറെടുപ്പില്ലാതെ അതിന് കഴിയില്ല എന്നായിരുന്നു മറുപടി. ശശിചേട്ടൻ പോയി. 1.5 മാസത്തോളം വല്ലാത്ത മരവിപ്പ് അനുഭവപ്പെട്ടു. വീട്ടിലേക്ക് ആളുകളുടെ വരവായിരുന്നു. കണ്ണീർ വരാതെ പിടിച്ചു നിന്നു. 41-ന്റെ ചടങ്ങിൽ കഴിഞ്ഞപ്പോഴാണ് ആളുകളുടെ വരവ് കുറഞ്ഞത്. എന്റെ മനസ്സ് അയഞ്ഞു. നഷ്ടത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞു. ഒരിക്കലും നികത്താൻ കഴിയില്ലെന്നും. മുമ്പ് അതിഥികൾ വന്നാൽ പുറത്തേക്ക് വരാത്ത ആളായിരുന്നു ഞാൻ. ആളുകളോട് ഇടപെടാൻ മടി കാണിച്ച എന്റെ ശീലം ശശിചേട്ടൻ പോയി കഴിഞ്ഞ ശേഷം മാറി. ഒരിക്കൽ പോലും ശശിചേട്ടനോട് ദേഷ്യപ്പെട്ടിട്ടില്ല, മക്കളെ ശകാരിച്ചിട്ടില്ല. രോഗം മൂർച്ഛിച്ചപ്പോഴും സഹനം ഉപേക്ഷിച്ചില്ല, ഒന്നിനോടും നിർബന്ധം കാണിച്ചില്ല. തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുമ്പോഴും തമാശ പറഞ്ഞും നഴ്സുമാർക്ക് പാട്ടുപാടി കേൾപ്പിച്ചും സമയം സന്തോഷകരമാക്കി മാറ്റി. മരണത്തെ ഭയക്കാതെ രോഗത്തിന്റെ ബുദ്ധിമുട്ട് ശശിചേട്ടന് അറിയാമായിരുന്നു. അവസാനമായി ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് ചെറുപ്പകാലത്ത് എഴുതിയ കവിത ഓർമ്മയിൽ നിന്നും ചൊല്ലിക്കേൽപ്പിച്ചു. കവിത എഴുതിയത് എന്താണ് ഇതുവരെ പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ നിനക്കെന്നെ പറ്റി എന്തറിയാമെന്ന് ചോദിച്ച് തമാശ പറഞ്ഞു. മരണത്തെ ഭയക്കാത്ത ആളാണ് ശശിചേട്ടൻ. ഞാനാണെങ്കിൽ നേരെ തിരിച്ചും. ഒപ്പം ജീവിച്ച ശേഷം ജന്മമരണ കാഴ്ചപ്പാട് മാറി. ശശിചേട്ടന്റെ ശൂന്യത വല്ലാതെ അനുഭവപ്പെടുന്നു. എന്നാൽ ആ സാന്നിധ്യം തമ്പിൽ തന്നെയുണ്ട്. സമയമില്ല എന്ന് മുമ്പ് പരിഭവം പറഞ്ഞ ആളാണ് ഞാൻ. ഇപ്പോൾ സമയം കൂടി പ്രകൃതിയുമായും ചുറ്റുപാടുകളുമായും ഇടപഴകാൻ സമയം ലഭിക്കുന്നു. എന്റെ ജീവിതം എനിക്കിഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോകാൻ ശശിചേട്ടൻ അനുവദിച്ചു. അതിന് മാറ്റം വരുത്താൻ ഒരിക്കലും നിർബന്ധിച്ചില്ല. കുടുംബത്തെയും പ്രകൃതിയെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നായിരുന്നു ഉപദേശം. പാട്ടുകേട്ടും തമാശ പറഞ്ഞും ആഘോഷമായി തമ്പിനെ ശശിചേട്ടൻ മുന്നോട്ട് കൊണ്ടുപോയി. നെടുമുടി വേണു എന്ന മഹാനായ കലാകാരനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. എനിക്ക് പ്രിയം നന്മ നിറഞ്ഞ ആ കുട്ടനാട്ടുകാരനെയും നർമ്മം വിതറുന്ന ആ വ്യക്തിത്വവുമാണ്. ഇത്രയധികം മലയാളികളുടെ മനസ്സിൽ, സ്നേഹിച്ചവരുടെ മനസ്സിൽ, ബന്ധുക്കളുടെ മനസ്സിൽ, കൊച്ചുമക്കളുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം നിറച്ച് കടന്നുപോകാൻ സാധിച്ച ശശിചേട്ടൻ വലിയൊരു ഭാഗ്യവാനാണ്. ആ ഭാഗ്യം സ്നേഹമായി ആളുകൾ തിരികെ നൽകുന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാം തന്ന ശേഷമാണ് പോയത്. അതിലൂടെ ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു.